Dutch Uncle and Andy's.
ഹായ് ഹലോ എവറി വൺ, ഡച്ചംഗ്ലൻ ആൻറ്റീസ് മലയാളം പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മാരിറ്റൽ റേപ്പിനെ കുറിച്ചാണ്. മാരിറ്റൽ റേപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിവാഹിതരായവരിൽ ഒരാൾ തൻ്റെ ജീവിത പങ്കാളിയെ ഫോഴ്സ് ചെയ്ത്, അതായത് നിർബന്ധപൂർവം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെയാണ് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുമുള്ള ഫിസിക്കൽ വയലൻസ് ഇൻവോൾവ് ആകുന്നില്ലെങ്കിൽ കൂടെ ജീവിത പങ്കാളിയുടെ സമ്മതമില്ലെങ്കിൽ അതിനെ മാരിറ്റൽ റേപ്പായിട്ട് കണക്കാക്കാം. അതായത് കൺസെൻ്റ് ആണ് ഇവിടെ മുഖ്യം. ഈ ഒരു ഡെഫിനിഷൻ കേൾക്കുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു സംശയം ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ് രണ്ട് വ്യക്തികൾ സെക്സ് ചെയ്യുന്നു, യാതൊരു ഫിസിക്കൽ വയലൻസും അവിടെ ഉണ്ടാകുന്നില്ല. ഒരാൾക്ക് സമ്മതക്കുറവുണ്ടെന്ന് വെച്ചിട്ട് അതിനെ റേപ്പ് അങ്ങൾക്ക് വിളിച്ചു കളയണം. ചുമ്മാതാണോ ഇവിടുത്തെ ആണുങ്ങളായ ആണുങ്ങളൊക്കെ മാരേജ് സ്ട്രൈക്ക് എന്ന ഹാഷ് ടാഗ് ഇട്ട് മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്താൽ ഞങ്ങളതിന് കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയുന്നത്? പുവർ ബോയ്സ്. തമാശ കളഞ്ഞ് നമുക്കിനി റേപ്പ് എന്ന ടേമിൻ്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു സഞ്ചാരം നോക്കാം. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു വാചകമുണ്ടല്ലേ, സ്ത്രീ ഭാര്യയാണ്, സഹോദരിയാണ്, മക്കളാണ് എന്നൊക്കെ. എന്നാൽ ഇതേ രീതിയിൽ പുരുഷന്മാരെ കുറിച്ച് പുരുഷൻ ഭർത്താവാണ്, സഹോദരനാണ്, മകനാണ് എന്ന് പറയാറില്ല. കാര്യം എന്താണെന്നറിയോ, സ്ത്രീ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ് എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ വേരുറച്ചിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലുപരി കുടുംബത്തിലെ റോളിൻ്റെ പേരിലാണ് സ്ത്രീയെ വിശേഷിപ്പിക്കാറുള്ളത്. ഇനി സ്ത്രീധനം, വിവാഹം തുടങ്ങിയവ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചർച്ചയിലെങ്കിലും സ്ത്രീ എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിക്കോ പ്രോപ്പർട്ടിക്കോ സമാനമാവുന്നതെന്നും അവിടെ ഒരു തരത്തിലൊരു വാങ്ങൽ വിൽക്കൽ പ്രോസസ്സാണ് നടക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനൊരു ലിറ്ററൽ സെൻസിലൊന്നും നമ്മൾ എടുക്കാറില്ല. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ റേപ്പിനെ കണ്ടിരുന്നത് ഒരാളുടെ വസ്തു മോഷ്ടിക്കപ്പെടുന്നതിന് തുല്യമായിട്ടായിരുന്നു. അതായത് റേപ്പ് വാസ് സീൻ ആസ് എ തെഫ്റ്റ് ഓഫ് എ മാൻസ് പ്രോപ്പർട്ടി. മാൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി ചെയ്തത് ഹസ്ബൻഡ് ഓർ ഫാദർ. സ്ത്രീ അടിസ്ഥാനപരമായിട്ട് ഒരു പ്രോപ്പർട്ടിക്ക് തുല്യമായിരുന്ന സമൂഹത്തിൽ ഒരാൾ റേപ്പിന് വിധേയമാകുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് ആളിൻ്റെ ഉടമസ്ഥനാണ് എന്ന തരത്തിലായിരുന്നു നമ്മുടെ ലീഗൽ സിസ്റ്റം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വിവാഹബന്ധത്തിനുള്ളിൽ റേപ്പിന് സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കാനുള്ളത് എന്ന രീതിയിലായിരുന്നു നമ്മുടെ ചിന്ത പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് പോലും റേപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെ ഒരു മാറ്റർ ഓഫ് ഓണർ അല്ലെങ്കിൽ ഒരു മാറ്റർ ഓഫ് റെപ്യൂട്ടേഷൻ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതും പെർപ്പട്രേറ്ററിൻ്റെ പോലുമല്ല, സർവൈവറിൻ്റെ കുടുംബമാണ് പലപ്പോഴും കല്ലയർ വാങ്ങേണ്ടി വരുന്നത്. സർവൈവറിൻ്റെ വസ്ത്രധാരണ രീതിയും സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സർവൈവർക്കുണ്ടാവുന്ന ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്ട്സിനെ പറ്റി നമ്മൾ ബോധവിടേ അല്ല. ഇത് തന്നെയാണ് മാരിറ്റൽ റേപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു ടേം തന്നെ തെറ്റുള്ളത് എന്ന രീതിയിൽ നമ്മൾ പലരും ചിന്തിക്കുന്നതിന് കാരണവും കല്യാണം കഴിയുന്നതോടെ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ പൂർണ്ണ അധികാരം ഭർത്താവിനാണെന്നും കൂടാതെ റേപ്പ് എന്നത് അപരിചിതരായ ഒരു വ്യക്തിയാൽ മാത്രം സംഭവിക്കുന്നതാണെന്നൊക്കെയാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. 2015 നാഷണൽ ഹെൽത്ത് ആൻഡ് ഫാമിലി സർവേ സൂചിപ്പിക്കുന്നത് 5.4% സ്ത്രീകൾ മാരിറ്റൽ റേപ്പിന് വിധേയരാവുന്ന എന്നാണ്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ മാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. 3/1 സ്ത്രീ ഭർത്താവിനാൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വയലൻസ് ഇൻക്ലൂഡിങ് അൺവാണ്ടഡ് സെക്സിന് വിധേയരാവുന്നുണ്ട്. ആൽക്കഹോളിക്കായിട്ടുള്ള ഭർത്താക്കന്മാരുടെയും ഫിസിക്കൽ ആൻഡ് സെക്ഷൽ വയലൻസ് അനുഭവിക്കുന്നത് 66% സ്ത്രീകളാണ്. പക്ഷേ ഇതൊക്കെ കേട്ടാലും റേപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വിമിഷ്ടം പ്രത്യക്ഷപ്പെടും. എന്തൊക്കെയായാലും അവർ ഭാര്യാഭർത്താക്കന്മാരാണല്ലോ. റേപ്പ് ചെയ്ത ആളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്ന കോടതികളുള്ള നാട്ടിലാണ് നമ്മളുള്ളതെന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കാതല്ല. കാര്യം പ്രശ്നം ആരംഭിക്കുന്നത് സ്ത്രീയെ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാണാത്തിടത്തു നിന്നുമാണ്. സ്ത്രീയുടെ ശരീരത്തിലുള്ള പൂർണ്ണ അവകാശം അവൾക്ക് തന്നെയാണെന്നും തൻ്റെ ശരീരത്തെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ ഡിസിഷൻസും എടുക്കേണ്ടത് ആ ശരീരത്തിൻ്റെ അവകാശമാണെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാരിറ്റൽ റേപ്പിൽ വയലൻസ് ഇൻവോൾവ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, കൺസെൻറ്റ് മാത്രമാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. കൺസെൻറ്റ് എന്ന വേർഡിന് അത്രയും പ്രാധാന്യമുണ്ടെന്ന് സൂചിപ്പിക്കാൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എങ്കിലും മാരിറ്റൽ റേപ്പിന് വിധേയരായവർ പലതരം ഫിസിക്കലായിട്ടുള്ളതും ഇമോഷണലായിട്ടുള്ളതുമായിട്ടുള്ള കോൺസിക്വൻസിലൂടെ കടന്നു പോകാറുണ്ട്. വജൈനൽ എയ്നൽ ഏരിയാസിലുള്ള പരിക്കുകൾ, ബ്രോക്കൺ ബോൺസ്, ഇവൻ കത്തി കൊണ്ടുള്ള പരിക്കുകൾ, അൺവാണ്ടഡ് പ്രഗ്നൻസി, മിസ്കാരേജ്, ബ്ലാഡർ ഇൻഫെക്ഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസി, ഡിസോർഡർ സ്ലീപ്പിംഗ്, ഇങ്ങനെ ഈ ലിസ്റ്റ് നിരന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒപ്പീനിയനിൽ ഹൗ എവർ ബ്രൂട്ടൽ ദ ഹസ്ബൻഡ് ഈസ് വെൻ ടു പീപ്പിൾ ആർ ലിവിംഗ് ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ സെക്ഷൻ ഇൻ്റർകോഴ്സ് ബിറ്റ്വീൻ ദം ബി കോൾഡ് ആസ് റേപ്പ്. പക്ഷേ കല്യാണം കഴിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ റേപ്പ് റേപ്പ് അല്ലാതെ ആകുന്നില്ല. ഒരാളുടെ ശരീരത്തെ ആര് വാലേറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ലോകത്ത് 150 രാജ്യങ്ങളിൽ മാരിറ്റൽ റേപ്പ് ക്രിമിനൽ ഒഫൻസാണ്. ഇന്ത്യ അടക്കമുള്ള 36 രാജ്യങ്ങൾ മാത്രമാണ് മാരിറ്റൽ റേപ്പിനെ ഇതുവരെ ക്രിമിനലൈസ് ചെയ്യാത്തത്. ഭാര്യ പ്രായപൂർത്തിയായില്ലെങ്കിൽ മാത്രമേ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഭർത്താവ് കുറ്റക്കാരനാവുകയുള്ളൂ. ഇവിടെ ഡൽഹി ഹൈക്കോർട്ട് മാരിറ്റൽ റേപ്പിനെ ക്രിമിനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ അത് ഡീസ്റ്റബിലൈസ് ചെയ്യുമെന്നാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഡിവോഴ്സ് എത്രമാത്രം ടാബു നിറഞ്ഞ ഒരു ടോപ്പിക്കാണെന്ന് നമുക്കറിയാം. എന്തിനാണ് ഒരു സെക്സിലുള്ളവർ മാത്രം എപ്പോഴും എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചിട്ട് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തണം? റിസർച്ചുകൾ പറയുന്നത് മാരിറ്റൽ റേപ്പ് ക്യാൻ ബി മോർ ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഡാമേജിങ് ദാൻ റേപ്പ് ബൈ എ സ്ട്രേഞ്ചർ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ റേപ്പിസ്റ്റിനോടൊപ്പം ജീവിക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യയിലെ പല സ്ത്രീകൾക്കും ഉള്ളത്. മാരിറ്റൽ റേപ്പ് ക്രിമിനൽ ഒഫൻസായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും വളരെ കുറച്ച് മാത്രമേ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ. കാര്യം നിയമം എന്ത് തന്നെയായാലും സമൂഹം മറ്റൊരു തരത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ട്വിറ്ററിലെ മാരേജ് സ്ട്രൈക്ക് ഹാഷ്ടാഗുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താഗതി എത്രമാത്രം പിന്നോട്ടാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. മാരിറ്റൽ റേപ്പ് ക്രിമിനലൈസ് ചെയ്താൽ ഞങ്ങൾ ഇനി വിവാഹം ചെയ്യില്ലെന്ന് ഒരു കൂട്ടം പേർ പറയുമ്പോൾ കൺസെന്റ് എന്ന വാക്കിനെ തള്ളിക്കളയാൻ എത്ര പെട്ടെന്നാണ് ഇവർക്ക് കഴിയുന്നതെന്ന് സഹതാപത്തോടെ ഓർക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇനി ഈ കൂട്ടർ ജീവിതകാലം മുഴുവൻ മാരേജ് സ്ട്രൈക്ക് തുടർന്നാൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വലിയൊരു നേട്ടമായിരിക്കുമെന്നത് മറ്റൊരു കാര്യം. നോ എന്ന വേർഡിന് രണ്ടാമതൊരു അർത്ഥമില്ല എന്നും സ്ത്രീയുടെ ശരീരത്തിൻ്റെ പൂർണ്ണ അധികാരി അവൾ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം.